പഴയനിയമത്തിലെ യഹോവ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് പേരുകളും പ്രാഥമികമായിട്ട് ഉണ്ടെങ്കിലും
ചേർത്ത് ചിലത് പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും.
അങ്ങനെ
ഉള്ള ഏഴ് വ്യത്യസ്തമായ ദൈവത്തെക്കുറിച്ചുള്ള കോമ്പൗണ്ട് നെയിം സംയുക്ത നാമങ്ങൾ നമുക്ക് ഈ 23 സങ്കീർത്തനത്തിൽ നിന്ന് കണ്ടെത്താനായിട്ട് കഴിയും. പലപ്പോഴും നമ്മൾ അത് പുറത്തങ്ങ് വായിച്ചു പോകുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കുകയില്ല.
യഹോവയ്ക്ക് ഉള്ള ഒരു പേരെന്താണ്,
ദൈവത്തെക്കുറിച്ചുള്ള ഒരു പേരെന്താണ്, നമ്മൾ പലരും പാട്ടുകളിലൊക്കെ നമ്മൾ പാടി എങ്കിലും നമുക്ക് ആ ദൈവത്തെക്കുറിച്ചുള്ള പേരുകൾ ചിന്തിക്കുമ്പോൾ കേവലം അത് നമ്മുടെ അറിവിന് അപ്പുറത്ത്
നമ്മുടെ ദൈവാനുഭവത്തെ വർദ്ധിപ്പിക്കുന്നതാവണം.
ഓ ദൈവമേ, നിനക്ക് ഈ നിലകളിലൊക്കെയുള്ള ആ നിലയിലുള്ള കാര്യങ്ങളുണ്ടല്ലോ,
എന്റെ ജീവിതത്തിൽ അത് എനിക്ക് കുറച്ചുകൂടെ ആ നിലയിൽ നിന്നെ കുറച്ചുകൂടെ അനുഭവിച്ചറിയണം, രുചിച്ചറിയണം എന്നുള്ള ഒരു നിർബന്ധത്തോടെ നമുക്ക് ദൈവത്തിന്റെ ഈ പേരുകൾ നമുക്ക് നോക്കാം.
ഉൽപ്പത്തി പുസ്തകം 22 അധ്യായം. ദയവായിട്ട് ഈ വാക്യങ്ങളൊക്കെ നമ്മൾ എടുക്കുകയും വായിക്കുകയും നമ്മൾ അതിനടിയിലൊക്കെ അണ്ടർലൈൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യണം, കുറിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പറ്റും? നമുക്കിതെല്ലാം അറിയാം എന്ന് വിചാരിച്ചിരുന്നാൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ചിന്തകൾ വഴിവിട്ടു പോകും, നമുക്ക് പ്രയോജനമാവുകയില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെയുള്ള എല്ലാവരും ആരും ഇപ്പോഴേ കണ്ണടച്ച് ധ്യാനിക്കുകയോ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഇപ്പോൾ നമ്മൾ ദൈവവചനമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് ഒരാൾ പോലും കണ്ണടച്ചിരിക്കരുത്. എല്ലാവരും പേനയുള്ളവർ പേനയെടുക്കണം, വാക്കുകൾ ശ്രദ്ധിക്കണം, കുറിച്ചെടുക്കേണ്ടവർ കുറിച്ചെടുക്കണം. അങ്ങനെ നമുക്ക് ഇത് പ്രയോജനമായിട്ട് എടുക്കണം. ഉൽപ്പത്തി പുസ്തകം 22 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ ഒരു പേര് നമ്മൾ അവിടെ കാണുന്നതായിട്ട് കഴിയും. അബ്രഹാം 22 ഉൽപ്പത്തി പുസ്തകം 22:14, അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരേ എന്ന് പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും എന്ന് ഇന്ന് വരെയും പറഞ്ഞു വരും. നമുക്ക് ഈ പശ്ചാത്തലം അറിയാം. എന്താണ് പശ്ചാത്തലം? കുഞ്ഞുങ്ങൾക്ക് വരെ സൺഡേ സ്കൂളിൽ അറിയാവുന്ന ഒരു കാര്യമാണ്. എന്താണ്? അബ്രഹാമിനോട് ദൈവം ഒരു ദിവസം പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ ഇസാക്കിനെ മോറിയയിലുള്ള പല മലകളുണ്ട്, അതിലൊരു മലയിൽ കൊണ്ടുവന്ന് യാഗമർപ്പിക്കാം എന്ന് പറഞ്ഞു. അബ്രഹാം അതനുസരിച്ചു, മകനെയും കൊണ്ടുപോയി. മകനെ കൊണ്ടുപോകുമ്പോൾ ആ ഹൃദയത്തിലെ വേദനകൾ നമുക്ക് പിതാക്കന്മാർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും, അമ്മമാർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും, കുഞ്ഞുങ്ങൾക്ക് അത് സങ്കല്പിക്കാനായിട്ട് കഴിയും. 3 ദിവസത്തെ വഴിയാണ് മോനെയും കൊണ്ട് നടക്കുമ്പോൾ അബ്രഹാമിന് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമുണ്ട്. ഈ മകൻ, ഇവൻ ഇനി എത്ര ദിവസത്തെ ആയുസേ ഉള്ളൂ? 2-3 ദിവസത്തെ ആയുസേ ഉള്ളൂ. കുഞ്ഞിനത് അറിഞ്ഞുകൂടാ. അവൻ വളരെ നിഷ്കളങ്കമായിട്ട് എന്റെ പിന്നാലെ വരിക, കർത്താവിനെ ആരാധിക്കാനായിട്ട് പോണം എന്ന് പറഞ്ഞത് കേട്ട് എന്റെ പിന്നാലെ വരിക. അവന്റെ അമ്മ, ഓ വാർദ്ധക്യത്തിലുണ്ടായ ഈ കൊച്ചു മോനെ അവനെ എന്റെ കയ്യില് വിശ്വസിച്ച് ഏൽപ്പിച്ച് എന്നോടൊപ്പം വിട്ടിരിക്കുകയാണ്. എന്നാൽ അവന്റെ അമ്മ സാറായിക്കോ മകൻ ഇസാക്കിനോ കൂടെയുള്ള ഭൃത്യന്മാർക്കോ അറിയാത്ത ഒരു രഹസ്യം അബ്രഹാമിന് അറിയാം. എന്താത്? ഇനി ഇവന്, ഈ കുഞ്ഞിന് കുറച്ച് ദിവസത്തെ ആയുസേ ഉള്ളൂ, 2-3 ദിവസം. അത് കഴിയുമ്പോൾ എന്റെ ഈ കൈകൊണ്ട് തന്നെ അവൻ ബലിയർപ്പിക്കപ്പെടും. ഇത് വേറെ ആർക്കും അറിഞ്ഞുകൂടാ. നോക്കുക, ആ ഒരു നിഗൂഢമായ രഹസ്യം ഹൃദയത്തിൽ പേറി ഒരപ്പൻ മുന്നോട്ട് നടന്ന ആ നടപ്പുണ്ടല്ലോ, അതൊരു വലിയ നടപ്പാണ്. അത് വെറും ഈ മകൻ മരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഈ മകനെ ഞാൻ തന്നെയാണ് എന്റെ കൈകൊണ്ടാണ് ഇവനെ കൊല്ലേണ്ടത്. ദൈവം അത് പറഞ്ഞു, ഞാനത് ചെയ്യും. ശക്തനായ വിശ്വാസത്തിലെ പിതാവ്, വിശ്വാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആ വിശ്വാസത്തിൽ മലനായ അബ്രഹാം അത് ചെയ്യാനായിട്ട് തന്നെയാണ് പോയത്, അല്ലാതെ ഒരു നാടകമായിരുന്നില്ല. പ്രിയമുള്ളവരെ, നമുക്കിപ്പോഴേ ഈ സംഭവത്തിന്റെ അവസാന ഭാഗം അറിയാം. ഒടുവിൽ ആകാശത്ത് നിന്നുകൊണ്ട് ബാലന്റെ മേൽ കൈവയ്ക്കരുത് എന്ന് വിളിക്കും എന്നൊക്കെ നമുക്കറിയാവുന്നതുകൊണ്ട്, ഈ കഥയുടെ ഇങ്ങേ തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ കണ്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് വലിയ സസ്പെൻസ് ഒന്നും ഇതിന്റെ അകത്ത് തോന്നുകയില്ല. എന്നാൽ അബ്രഹാം നടന്നു തീർത്ത ആ നടപ്പുണ്ടല്ലോ, ആ വഴിത്താരയുണ്ടല്ലോ, അത് അബ്രഹാമിന് അറിഞ്ഞുകൂടാ. ഈ കാര്യങ്ങൾ ഇങ്ങനെ ശുഭകരമായിട്ട് പര്യവസാനിക്കും എന്നത് അവൻ അറിഞ്ഞുകൂടാ. അവൻ മകനെ കൂട്ടി നടക്കുകയാണ്. നടക്കുമ്പോ ഒരു സ്ഥലത്ത് ചെന്ന് അവര് രാത്രിയില് വിശ്രമിക്കാനായിട്ട് കിടന്നപ്പോ രാത്രിയിൽ മകൻ ഉറങ്ങി, വേലക്കാരുറങ്ങി,
കഴുതകൾ അവയുടെ തീറ്റയൊക്കെ പതുക്കെ നിർത്തി അവയും നേരിയ ഒരു മയക്കത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. അബ്രഹാമിന് മാത്രം ഉറക്കം വരുമോ? ഉറക്കം വരികയില്ല. എവിടെയെങ്കിലും ഒരു 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 മരത്തണലിൽ അവരിങ്ങനെ കിടക്കുകയായിരിക്കാം. അപ്പോഴ് നിലാവൊക്കെ ഇങ്ങനെ വീണ് കിടപ്പുണ്ട്. ആ കുഞ്ഞിന്റെ ഇസാക്കിന്റെ കഴുത്തിലൊക്കെ ഇങ്ങനെ വെളിച്ചം ചന്ദ്രന്റെ പ്രകാശമൊക്കെ ഇങ്ങനെ വീണ് കിടക്കുമ്പോൾ ഉറക്കം വരാതെ എഴുന്നേറ്റിരിക്കുന്ന പിതാവ്, ആ പിതാവിന്റെ നോട്ടം ഈ മകന്റെ ദേഹത്തേക്ക് പാളി വീണിരിക്കും. പാളി വീഴുമ്പോൾ എന്താ മനസ്സിലൂടെ കടന്നു പോകുന്നത്? ഈ കഴുത്ത്, ശംഖു പോലെയുള്ള മനോഹരമായ ഈ കഴുത്ത്, ഈ കഴുത്തിലാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്? രണ്ടു ദിവസം കഴിയുമ്പോൾ കത്തിവെക്കേണ്ടത്. ദുഃഖകരമായ വളരെ വളരെ നാം ഇന്ന് സങ്കല്പിക്കാൻ നമുക്ക് കഴിയുന്ന ഏറ്റവും വലിയ വിഷയിലൂടെയാണ് അബ്രഹാം കടന്നുപോയത്. പ്രിയമുള്ളവരെ, അങ്ങനെ കടന്നുപോയി ഒടുവിൽ ഒടുവിലിടാം ഒടുവിൽ ഇസാക്കിനെ ആ യാഗപീഠത്തിൽ കിടത്തി ആ കത്തി ഓങ്ങുന്ന ആ നിർണായകമായ നിമിഷം വരെ സ്വർഗം കാത്തിരുന്നു. വളരെ നാടകീയമായ ഒരു രംഗമാണ്. ആ നിങ്ങൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ എന്തോ ഈ ചിന്തിക്കുന്നൊക്കെ, ഇതൊക്കെ സങ്കല്പിക്കരുതോ? ആ രംഗമൊക്കെ ഒന്ന് ഓർത്തു നോക്ക്, എത്ര നാടകീയം. നേരത്തെ കാര്യങ്ങളൊന്നുമില്ല, അബ്രഹാം കത്തിയെടുത്ത ഉടനെയാണ് മേളിൽ നിന്ന് വിളി. ആ വിളിച്ചു, കാര്യങ്ങള് പറഞ്ഞു. നേരത്തെ ഒരു ഒരു അവര് നടക്കുമ്പോ മകൻ ചോദിച്ചല്ലോ, അപ്പാ ആട്ടിൻകുട്ടി എവിടെ എന്ന ചോദ്യത്തിന് ആ പിതൃഹൃദയം തകർന്നു പോയിരിക്കും. എന്താ മറുപടി പറയേണ്ടത്? അബ്രഹാം പറഞ്ഞു, മകനെ നോക്കിക്കൊള്ളും, ദൈവം നോക്കിക്കൊള്ളും പറഞ്ഞു. പക്ഷേ അപ്പോഴും ആ ഹൃദയത്തിൽ കടന്നുപോയ ആ വികാരങ്ങളും വിചാരങ്ങളും നമുക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ചെന്നിട്ട് ഒടുവിൽ ഇതാ ദൈവം അവസാനം നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ തന്നെ ശരിയായി. അബ്രഹാമെ, ബാലന്റെ മേൽ കൈവയ്ക്കരുത്, നീ എന്ത് ചെയ്യണം? നീ യാഗം കഴിച്ചോ, ഫൈനലിനെ അവിടെ നിന്ന് ഇറക്കിക്കോ. ഇതാ ഒരു ആട്ടിൻകുട്ടി, അത് കൊമ്പ് കുരുങ്ങി കിടക്കുന്നു, അതിനെടുത്ത് യാഗം കഴിക്ക് എന്ന് പറഞ്ഞപ്പോൾ ഓ തിരിഞ്ഞു നോക്കി ആട്ടിൻകുട്ടിയെ കണ്ടു, അതിനെ കൊണ്ടുവന്നു, യാഗം കഴിച്ചു. അതൊക്കെ ഒരുതരം ആ നടപ്പും ആ കാര്യങ്ങൾ ചെയ്തതുമൊക്കെ അബ്രഹാമിന്റെ ഹൃദയത്തിലൂടെ കടന്നുപോയ ദൈവത്തോടുള്ള നന്ദി, സ്നേഹം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ഓർത്തു നോക്കുക. അങ്ങനെ ചെയ്തപ്പോ അബ്രഹാം പറഞ്ഞു ഒരു കാര്യമാണിത്. അബ്രഹാം ആ സ്ഥലത്ത് നിന്നിട്ട് പറഞ്ഞു, യഹോവ ഈരേ, ഹല്ലേലൂയ, ദൈവം അത് പ്രൊവൈഡ് ചെയ്യും, ദൈവം അത് ചെയ്തുകൊള്ളും എന്നുള്ളതാണ് അബ്രഹാം ആ സ്ഥലത്തിന് പേരിട്ടത്. അബ്രഹാം ദൈവത്തെ അറിയാമായിരുന്നു, പക്ഷേ ദൈവത്തെ ഈ ഒരു പ്രത്യേക അർത്ഥത്തിൽ എന്നെ കരുതുന്ന കർത്താവ്, എന്നെ എനിക്ക് വേണ്ടി അത് പ്രൊവൈഡ് ചെയ്യുന്ന ദൈവം എന്നുള്ള നിലയിൽ ദൈവത്തെ കുറച്ചുകൂടെ അനുഭവിച്ചറിയുകയാണ് യഹോവ ഈരേ എന്ന വാക്കിന്റെ അർത്ഥം. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം എങ്ങനെയിരിക്കുന്നു? ദൈവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവം പ്രൊവൈഡ് ചെയ്യുന്നവനാണ്, ദൈവം അത് ചെയ്യുന്നവനാണ് എന്നുള്ള ഒരു ഉറപ്പ്, വിശ്വാസം, ദൈവത്തെ ആ നിലയിൽ രുചിച്ചറിഞ്ഞ അനുഭവങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടോ? അതോ കേവലം അബ്രഹാമിന്റെ ദൈവം, ഇസാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം എന്നുള്ള നിലയിൽ ഒത്തിരി അകന്നു നിൽക്കുന്ന പോലെയായിട്ടാണോ ദൈവത്തെ നിങ്ങൾക്ക് തോന്നുന്നത്? എന്റെ കാര്യങ്ങൾക്ക് ദൈവം അത് പ്രൊവൈഡ് ചെയ്യുന്നവനാണ്, യഹോവ ഈരേ എന്നുള്ള നിലയിൽ ദൈവത്തെ നിങ്ങളെ രുചിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഞാൻ പലപ്പോഴും ആ കാര്യം ചിന്തിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ വലിയ സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട്. അബ്രഹാം ഇതാ ഈ മോറിയാമലയുടെ കയറ്റം മകനോടൊപ്പം ഇങ്ങനെ നടന്നു കയറി അത് അവിടെ ചെന്ന് മകനെ പിടിച്ചുകെട്ടി യാഗപീഠത്തിൽ വെച്ച് ആ കത്തി ഓങ്ങുന്ന ആ നിർണായകമായ നിമിഷത്തിൽ ഇതാ അവിടെ പുറകിൽ യാഗം മുടങ്ങാതിരിക്കാൻ ഒരു ആട്ടുകോറ്റൻ അവിടെ കൃത്യമായിട്ട് വന്ന് അവിടെ കുടുങ്ങിക്കിടക്കണമെങ്കിൽ ആ ആട് അവിടെ വന്ന് കുടുങ്ങിക്കിടക്കണമെങ്കിൽ എത്ര നേരം മുമ്പ് ആ ആട് അതിന്റെ കാട്ട് ആടായിരിക്കാം, അതിന്റെ ഗുഹയിൽ നിന്ന് എപ്പോഴാണ് അത് ഇറങ്ങി പുറപ്പെട്ടത്? പ്രിയമുള്ളവരെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അബ്രഹാം മോറിയാമലയുടെ ഇങ്ങേ ചരിവിലൂടെ മെല്ലെ മേളിലോട്ട് കയറി പോകുമ്പോൾ അങ്ങേ ചരിവിലൂടെ വേറൊരാൾ കയറി വരുന്നുണ്ട്. അത് ആരാ? ആട്. കൃത്യസമയമാണ്. കൃത്യസമയത്ത് നീ ബാലന്റെ മേൽ കൈവയ്ക്കരുത് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ അവിടെ ഒരു ആട് വരണം. ആ ആട് വരണമെങ്കിൽ ആട് പെട്ടെന്ന് അവിടെ വന്നു പ്രത്യക്ഷമായതല്ല, അത് നേരത്തെ അതിന്റെ ഗുഹയിൽ നിന്ന് ദൈവം അതിനെ ഉദ്ദീപിപ്പിച്ച് അതും ഇറങ്ങി ആ മലയുടെ കയറ്റം കയറി വരികയാണ്. അബ്രഹാം അത് അന്നേരം കാണുന്നില്ല. സഹോദരി,
നിന്റെ പ്രശ്നങ്ങളുടെ പരിഹാരം നീ കാണുന്നില്ല. നീ മലയുടെ ഒരു ചരിവ് കയറി പോവുക. ആ ഹൃദയത്തിൽ ഒത്തിരി വിഷമങ്ങളുണ്ട്, ഒത്തിരി ദുഃഖങ്ങളുണ്ട് ഇല്ലെന്ന് പറയുകയില്ല. സഹോദര സഹോദരി, നീ നിന്റെ വിഷമങ്ങളുമായിട്ട് ഈ മലയുടെ ചരിവ് കയറി പോകുമ്പോൾ യഹോവ ഈരേ, നീ അത് കാണണം. മറുവശത്തുകൂടെ നിന്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി മറുവശത്തുകൂടെ കയറി വരുന്നുണ്ട്. ഹല്ലേലൂയ 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 യഹോവ ഈരേ ഹല്ലേലൂയ. നമ്മളത് കാണുന്നില്ല. എനിക്ക് ആരുണ്ട് സഹായം? എന്നെ നോക്കാൻ ആരുണ്ട്? ഈ പ്രശ്നത്തിന് പരിഹാരം എവിടെ ലഭിക്കും എന്നുള്ള നിലയിൽ നമ്മൾ ഹൃദയത്തിൽ വിഷമിച്ചും നിരാശപ്പെട്ടും വലിയ പരിഭ്രമങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്യുമ്പോ ആ ഓരോ കയറ്റം കയറി ആ പോയ പോക്കുണ്ടല്ലോ. ഒരു ചെവിട് വെക്കുമ്പം രണ്ട് ചെവിട് മനസ്സുകൊണ്ട് പുറകോട്ട് പോയാണ് അബ്രഹാം ആ കയറ്റം കയറിയത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വരെ ചെല്ലുന്ന സമയമേ ഉള്ളൂ എന്റെ മകൻ ആയുസ്. ഓ, ഈ കയറ്റം ഒരിക്കലും തീരാതിരുന്നെങ്കിൽ എന്റെ മകന് കുറച്ചുകൂടെ ആയുസ് കിട്ടിയേര്. ഈ നിലയിലൊക്കെ ചിന്തിച്ചാണ്, വിഷമിച്ചാണ് കയറ്റം കയറുന്നത്. സഹോദര സൗരി, നീ അങ്ങനെ ഒരു കയറ്റം കയറിയിട്ടുണ്ടോ? ചില രംഗത്ത് നമുക്ക് അതിനെ അഭിമുഖീകരിക്കാൻ മടിയ. അവിടെ വരെ ഒന്ന് ചെല്ലാതെ ഇതങ്ങ് ഇങ്ങനെ നമ്മൾ നടന്ന് 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 പോവുക. പക്ഷെ ചെല്ലാതിരിക്കാനും ഒക്കെയില്ല. അങ്ങനെ കടക്കുന്ന അടുത്ത ഘട്ടത്തിൽ സഹോദര സഹോദരി, ഈ അബ്രഹാമിന്റെ ചരിത്രം ഓർത്തോണം. അബ്രഹാം ആ മലയുടെ, മോറിയാമലയുടെ ഒരു ചരിവിലൂടെ നടന്നു പോയപ്പോൾ മറുവശത്തൂടെ മെല്ലെ വേറൊരാൾ കയറി വരുന്നുണ്ട്. അവന്റെ പ്രാർത്ഥനയുടെ മറുപടിയാണത്. ആട്ടിൻകുട്ടിയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യഹോവ ഈരേ യഹോവ ഈരേ. നാം 23-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ദൈവം ആ നിലയിൽ പ്രൊവൈഡ് ചെയ്യുന്നവനായിട്ട്, യഹോവ ഈരേ ആയിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. 23-ാം സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യം, യഹോവ എന്റെ ഇടയിലാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. യഹോവ എനിക്ക് വേണ്ടത് പ്രൊവൈഡ് ചെയ്യും, എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. ആ കാര്യത്തിന് ഞാൻ കഴിപ്പാൻ ഒരു ആട്ടുകുട്ടിയാണോ വേണ്ടത്? തക്ക സമയത്ത് അവിടെ വന്ന് കൊമ്പ് കുരുങ്ങി കിടക്കത്തക്കവണ്ണം ദൈവം ഒരു ആട്ടുകുട്ടിയെ ആ നിലയിൽ ഉദ്ദീപിപ്പിച്ച് കൊണ്ടുവരും. ആ എന്റെ പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് അത് സംഭവിക്കും. ആ നിലയിൽ നമുക്ക് സങ്കീർത്തനക്കാരനായ ദാവീദിന് അത് ധൈര്യത്തോടെ പറയാനായിട്ട് കഴിഞ്ഞു. നമുക്കും ആ നിലയിൽ ധൈര്യത്തോടെ അത് പറയാനായിട്ട് കഴിയണം. യഹോവ യഹോവ ഈരേ യഹോവ ഈരേ. അതാണ് 23-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. കർത്താവിനെ കുറിച്ച് വേറൊരു കോമ്പൗണ്ട് നെയിം നമുക്ക് കാണാൻ കഴിയുന്നത് അത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം ഗിദെയോൻ പറയുന്ന, ദൈവത്തിന് കൊടുക്കുന്ന ഒരു പേരാണ്. അതിന്റെ 6-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം നോക്കുക. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 24-ാമത്തെ വാക്യം. അവിടെ ഗിദെയോൻ അവിടെ യഹോവയ്ക്കൊരു യാഗപീഠം പണിത് അതിന് യഹോവ ശാലോ എന്ന് പേരിട്ടു. അത് ഇന്ന് വരെയും അബയേസ്യർക്ക് ഒഫയിലുണ്ട് എന്ന് നമ്മൾ കാണും. പ്രിയമുള്ളവരെ, ഇതിന്റെ ഒന്നും ചരിത്ര പശ്ചാത്തലങ്ങളെ വിവരിക്കാനായിട്ട് സമയമില്ല. ഈ ഭാഗങ്ങൾ പറയുമ്പോൾ നിങ്ങളെ വീട്ടിൽ പോയിട്ട് ഗിദെയോൻ ആ യാഗപീഠം പണിതതും യഹോവ ശാലേ എന്ന് പേരിട്ടതുമായ പശ്ചാത്തലങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എങ്ങനെയാണ് ഓ ഈ മിദ്യാന്യരെ പേടിച്ച്, ഒരു സ്വസ്ഥതയും സമാധാനവും കൊടുക്കാത്ത ഈ മിദ്യാന്യരെ പേടിച്ചിരുന്ന ഗിദെയോൻ കുറച്ചു കഴിയുമ്പോൾ ദൈവത്തെ വിളിക്കുക, എന്താ? യഹോവ ശാലോ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? ആ അധ്യായം നിങ്ങൾ ശ്രദ്ധിക്കണം. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോ ഇതാ ഈ മിദ്യാന്യരെ ഭയപ്പെട്ട് താന് മുന്തിരിച്ചക്കിനരികെ വെച്ച് ആ താനെ മരിച്ചുകൊണ്ടിരുന്നപ്പോ യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. തുടർന്ന് അവനെ ധൈര്യപ്പെടുത്തി ശക്തിപ്പെടുത്തി ചില വചനങ്ങൾ കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അവനെ ദൈവത്തിനായിട്ട് ഒരു യാഗപീഠം അവിടെ പണിതു. ആ യാഗപീഠത്തിന് യഹോവ ശാലോ എന്ന് പേരിട്ടു. പേരുള്ളവരെ, യഹോവ ഈരേ എന്ന് പറഞ്ഞതുപോലെ തന്നെ നാം ദൈവത്തെ എന്തായിട്ടും തിരിച്ചറിയണം. ദൈവം പ്രൊവൈഡ് ചെയ്യുന്നവൻ മാത്രമല്ല, യഹോവ നമ്മുടെ സമാധാനമാണ്. യാതൊരു സമാധാനവും ഇല്ലാത്ത ഒരു ഘട്ടത്തിലാണ് ഇതാ ദൈവത്തെ സമാധാനമായിട്ട് ഗിദെയോൻ തിരിച്ചറിഞ്ഞത്. നാം അത് നോക്കണം. പേടിച്ച് ഭയപ്പെട്ട് ഓ ഈ മിദ്യാന്യർ എനിക്ക് ഒരു സ്വസ്ഥതയും തരുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പം ഇതാ അവന്റെ കണ്ണ് തുറന്ന് ദൈവത്തെ പുതിയൊരു നിലയിൽ കണ്ടു. യഹോവ ശാലോ എന്ന് പേരിട്ടു. സഹോദര സഹോദരി, ഇന്ന് നീ ഹൃദയത്തിൽ സ്വസ്ഥതയില്ലാതെ ഇരിക്കുന്നെങ്കിൽ യഹോവ ശാലോമായിട്ട് സമാധാനമായിട്ട് നിനക്ക് പ്രത്യക്ഷമാകട്ടെ. ഈ വചനം
കർത്താവിനെ ആ നിലയിൽ രൂപിച്ചറിയുവാനായിട്ട് സഹായകമായി ആയിത്തീരട്ടെ. ഗിദെയോന്, പഴയ നിയമഭക്തനായ ഗിദെയോന് അത് കഴിഞ്ഞെങ്കിൽ, പ്രിയമുള്ളവരെ, പുതിയ നിയമഭക്തരായ നമുക്ക് ദൈവം എത്രത്തോളം സമർത്ഥമായിട്ട് അത് നൽകും, ദൈവത്തെ സമാധാനമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എല്ലാം കാര്യങ്ങളെല്ലാം ചിലര് പറയും, കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുമ്പോൾ ദൈവം വലിയ സമാധാനമാണ്, എന്റെ വീട്ടിലൊത്തിരി സമാധാനമുണ്ട്. പക്ഷെ ശരിക്കുള്ള സമാധാനം എന്ന് പറയുന്നത് അതല്ല. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്, ഈ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ചിത്ര മത്സരം നടത്തി, ഒരു ഒരു ചിത്രരചനാ മത്സരം നടത്തി. ചിത്രരചനാ മത്സരം നടത്തിയപ്പോ സമാധാനം എന്നുള്ളതായിരുന്നു അതിന്റെ വിഷയം, സമാധാനം എന്നുള്ള വിഷയം. പല കുഞ്ഞുങ്ങൾ വളരെ മനോഹരമായ പുൽത്തകിടിയും സൂര്യാസ്തമയവും വളരെ ശാന്തമായ കാര്യങ്ങളൊക്കെ വരച്ചു വെച്ചു, നല്ല മനോഹരമായിട്ട് വരച്ചു വെച്ചു, അവർക്ക് സങ്കല്പിക്കാവുന്ന സമാധാനത്തിന്റെ അന്തരീക്ഷങ്ങളൊക്കെ വരച്ചു വെച്ചു. എന്നാൽ ഒന്നാം സമ്മാനം കിട്ടിയ പണം അതായിരുന്നില്ല, അതാ കുലം കുത്തി പാഞ്ഞു വരുന്ന ഒരു നദി, പാറക്കെട്ടുകളിലേക്ക് അതിങ്ങനെ വന്ന് ആർ തലച്ച് വീഴുന്നു. കണ്ടാൽ ഭയാനകമായിട്ട് തോന്നുന്ന ഒരു രംഗം, പക്ഷെ ആ ഭയാനകമായിട്ട് തോന്നുന്ന ആ വെള്ളച്ചാട്ടത്തിന്റെ ആ പാറക്കെട്ടുകളുടെ ഒക്കെ വലിയ ഭീകരമായ ചിത്രത്തിനോട് ചേർത്ത് ആ ചിത്രകാരൻ ഒരു ചെറിയ കാര്യം വരച്ചു വെച്ചു. അവിടെ ആ വെള്ളത്തിലേക്ക് തല നീട്ടി ഒരു മരത്തിന്റെ ഒരു ശിഖരം നിൽപ്പുണ്ട്. ആ ശിഖരത്തിൽ ഇരുന്ന് ഒരു കൊച്ചു കുരുവി മനോഹരമായിട്ട് പാട്ടുപാടുന്നു. അതിനാണ് ഒന്നാം സമ്മാനം കിട്ടിയത്. എന്താ എന്താ അതിന് ജഡ്ജസ് ആ നിലയിൽ അത് തെരഞ്ഞെടുത്തതിന് കാര്യം? സമാധാനം എന്ന് പറയുന്നത് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുമ്പോ നമ്മൾ പത്രമൊക്കെ വായിച്ച് സമാധാനമായിട്ട് രാവിലെ ഇരിക്കുന്ന ഒരു സമാധാനമല്ല. അവിടെ ലോകമനുഷ്യനും അവിടെ സമാധാനമുണ്ട്. യഹോവ ശാലോ എന്നുള്ളത് ഗിദെയോൻ എങ്ങനെയാ തിരിച്ചറിഞ്ഞത്? ഗിദെയോൻ പ്രശ്നങ്ങളുടെ നടുവിൽ യഹോവ ശാലോ. ഹല്ലേലൂയ ഹല്ലേലൂയ. 23 സങ്കീർത്തനത്തിലേക്ക് വരിക. 23 സങ്കീർത്തനത്തിൽ ഇതാ സങ്കീർത്തനക്കാരൻ ദൈവത്തെ സമാധാനമായിട്ട് തിരിച്ചറിയുന്നു. എങ്ങനെയാണ് നമ്മൾ അത് കാണുന്നത്? പച്ചയായ പുൽപ്പുറങ്ങളിൽ അവനെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. ഹല്ലേലൂയ. സ്വസ്ഥതയുള്ള, സമാധാനമുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നവൻ, ദൈവത്തെ മുട്ടുകൂടാതെ നടത്തുന്നവൻ യഹോവ ഈരെ എന്ന് ഒന്നാം വചനത്തിൽ തിരിച്ചറിഞ്ഞ ദാവീദ് രണ്ടാം വചനത്തിൽ വരുമ്പോ യഹോവ ശാലോ, സ്വസ്ഥതയുള്ള, സമാധാനമുള്ള ആ നിലയിലുള്ള ദൈവമായിട്ട് തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തെ ആ നിലയിൽ തിരിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ടോ? ഇന്ന് ഇന്ന് ഏതെങ്കിലുമൊക്കെ വിധ ഉള്ള പ്രശ്നങ്ങളുടെ മധ്യത്തിന് ആയിരിക്കുകയും ദൈവത്തെക്കുറിച്ചുള്ള ആ കാഴ്ചപ്പാട് യഹോവ ശാലോ ആണ് എന്നുള്ള കാഴ്ചപ്പാട് മങ്ങിയിരിക്കുകയും ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിന്റെ ആ പേരിനെ ധ്യാനിക്കാം. ദൈവം നമ്മുടെ സമാധാനമാണ്. ആത്യന്തികമായിട്ടുള്ള സമാധാനം എന്ന് പറയുന്നത് എന്താ? സ്വസ്ഥത എന്ന് പറയുന്നത് എന്താ? ചുറ്റുപാടുകളിലുള്ള സ്വസ്ഥതയല്ല, നമ്മുടെ ഹൃദയത്തിലുള്ള സ്വസ്ഥത അല്ലെ? ചുറ്റുപാടും വളരെ ശാന്തമായിട്ടിരിക്കുമ്പോഴും ഹൃദയത്തിൽ പല കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് സമാധാനമില്ലാതെ ഇരിക്കുന്ന എത്രയോ പേരുണ്ട്, എത്രയോ പേരുണ്ട്. നിങ്ങൾ ഈ ആത്മഹത്യകളുടെ ഒക്കെ വാർത്തകളൊക്കെ പത്രത്തിൽ വരുമ്പോ ചിലപ്പോ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില ആളുകൾ ഒന്നുമില്ലാഞ്ഞിട്ടല്ല ആത്മഹത്യ ചെയ്യുന്നത്. കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായിട്ടൊക്കെ ഇരിക്കുമ്പോ തന്നെ അവരങ്ങ് ചിന്തിച്ച് കാര്യങ്ങളങ്ങ് വഷളാക്കി, ഓ ഒരു സമാധാനവും ഇല്ല, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നോക്കുക. ചുറ്റുപാടുകളല്ല നമ്മുടെ സമാധാനം എടുത്തു കളയുന്നത്. ഓ, ചുറ്റുപാടുകൾ നല്ല സമാധാനമായിരുന്നാലും നമുക്ക് ഹൃദയത്തിൽ സമാധാനം ഇല്ലാതെ ഇരിക്കാനായിട്ട് കഴിയും. ക്രിസ്തീയ ജീവിതം, പ്രിയമുള്ളവരെ, നമുക്ക് പ്രാഥമികമായി തരേണ്ട ചില ബോധ്യങ്ങളാണ് ദൈവത്തിലുള്ള സമാധാനം. സാഹചര്യത്തിലല്ല, ദൈവത്തിലുള്ള സമാധാനം. ഗിദെയോൻ അത് കണ്ടു, ദാവീദ് അത് കണ്ടു, യഹോവ ശാലോ എന്നുള്ള നിലയിൽ താൻ അതിനെ കാണാനായിട്ട് കഴിഞ്ഞു. യഹോവ റാഫ എന്നുള്ള നിലയിൽ ഇസ്രായേൽ മക്കളെ തിരിച്ചറിഞ്ഞ രംഗം പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. അത് പുറപ്പാട് പുസ്തകം 15 അധ്യായത്തിലാണത്. അവരെ ചെങ്കടലിൽ കടന്നു, അവരെ മിരിയാം തപ്പെടുത്ത പാട്ടൊക്കെ പാടി, അതിനുശേഷം മുന്നോട്ട് വരുമ്പോ ഇതാ മാറായുടെ അനുഭവം. മാറായുടെ അനുഭവത്തിലൂടെ കടന്നു വന്നതിന് ശേഷം ദൈവം അവർക്ക് ആ വെള്ളം മധുരമാക്കി തീർത്തു. അതിനുശേഷം ദൈവം നൽകുന്ന ഒരു വാഗ്ദാനം കണ്ടോ, അതിന്റെ 15:26 വാക്യം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക്, പുറപ്പാട് പുസ്തകം 15 അതിന്റെ 26 വാക്യം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയേലർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. അടുത്തതാണ് പ്രധാനപ്പെട്ടത്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളി ചെയ്യും. അത് മൂലഭാഷയിലെ യഹോവ റാഫ എന്നാണ്. യഹോവ സൗഖ്യമാക്കുന്നവൻ യഹോവയുടെ ഒരു ഒരു പ്രത്യേകതയാണ്. അതേവരെ ദൈവത്തെ അവർ ആ നിലയിൽ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ദൈവമിതാ ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാണ് എന്ന് പറയും. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കണം, പഴയ നിയമഭക്തന്മാരോടാണ് ഇത് പറഞ്ഞത്. അന്ന് ഈ നിലയിൽ ഇന്ന് നമുക്കുള്ളതുപോലെ ദൈവത്തിന്റെ സൗഖ്യദായക ശക്തിയെക്കുറിച്ച് അത്രത്തോളം ബോധ്യങ്ങൾ ഇല്ലാത്തവരാണ് പഴയ നിയമഭക്തന്മാർ. എന്തുകൊണ്ടാണ്? ഓ, പത്രോസിലെ ആ വചനം അത് അവരെ കണ്ടിട്ടില്ല. ഏത് വചനമാണ്? അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. അവന്റെ അടിപ്പിണരുകളാൽ, അവന്റെ അടിപ്പിണരുകളാൽ, ക്രൂശിൽ അവരേറ്റ ക്ഷതങ്ങളാൽ, ക്ഷതങ്ങളാൽ നമുക്ക് സൗഖ്യമുണ്ട്. അത് ആ കാര്യം കർത്താവ് വരികയും മരിക്കുകയും അടിപ്പിണരുകളെ ക്ഷതങ്ങളെ തന്റെ ശരീരത്തിൽ ഏൽക്കുകയും ചെയ്യുന്നതിന് മുൻപ് തന്നെ യഹോവ റാഫയായിട്ട് ദൈവം ഇതാ മാറായി അവർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെയുണ്ടെങ്കിൽ സഹോദര സഹോദരി, പുതിയ നിയമ ആ കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്ന നീയും ഞാനും ദൈവത്തെ സൗഖ്യമാക്കുന്നവനായിട്ട് എത്രത്തോളം രുചിച്ചറിയണം. കേവലം ശരീരത്തിന്റെ സൗഖ്യം മാത്രമല്ല, മനസ്സിന്റെ സൗഖ്യം, ആയിരാരോഗ്യ സൗഖ്യം എന്ന് ചിലർ പറയാറുണ്ട്. എന്താ ഈ ആയിരാരോഗ്യ സൗഖ്യം എന്ന് പറഞ്ഞാൽ? ചിലരെ ആശംസയായിട്ട് 90 വയസ്സായ അപ്പച്ചൻ നവതിയൊക്കെ ആഘോഷിക്കുമ്പോൾ ചിലർ വന്ന് ആശംസ പറയും, അപ്പച്ചൻ ആയിരാരോഗ്യ സൗഖ്യത്തോടെ ഇനി വളരെ നാൾ ഇരിക്കട്ടെ. എന്തോന്ന ഈ ആയിരാരോഗ്യ സൗഖ്യം? ആയുസ് വേണം. ആയുസ് മാത്രം ഉണ്ട്, ആരോഗ്യം ഇല്ലെങ്കിൽ ഇയാൾക്കുള്ള ആയുസ് കൊണ്ടെന്തോ പ്രയോജനം? ഓ, ചുമച്ചും കുരച്ചും എങ്ങനെങ്കിലും തനിക്കും മറ്റുള്ളവർക്കും ഭാരമായിട്ട് എങ്ങനെ ഇരുന്നിട്ട് എന്താ കാര്യം? ആയുസ് വേണം, ആരോഗ്യം വേണം, ഇത് രണ്ടും ഉണ്ടെങ്കിലും പോരാ, മനസ്സിന് സുഖവും വേണം. ആയുര ആരോഗ്യ സൗഖ്യം. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് യഹോവ റാഫയാണ് എന്ന് പറഞ്ഞു വന്നിട്ടാണ് ഇത് പറഞ്ഞത്. യഹോവ നമ്മുടെ ശരീരത്തിന്റെ ആ രോഗങ്ങൾക്ക് അവന് സൗഖ്യദായകനാണ്. പാപങ്ങൾ പരിഹരിച്ചു, രോഗങ്ങൾക്കും അവിടുന്ന് സൗഖ്യദായകനാണ്. ഞാൻ നീയോ എത്രയോ വട്ടം കർത്താവിന്റെ ആ സൗഖ്യദായക ശക്തി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു സഹോദരി പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ആ, നമ്മൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. യഹോവ കർത്താവ് അവന് രക്ഷാസൗഖ്യം ശക്തി നൽകും എന്നുള്ള ആ വരി പാടുകയും, ഓ, മറ്റാരോടും പറയാനൊക്കാത്ത നിലയിൽ ശരീരത്തിൽ വലിയ വിഷമത്തിലായിരുന്ന ആ സഹോദരി പെട്ടെന്ന് പൊടുന്നതിനെ നിമിഷ നേരം കൊണ്ട് കർത്താവിന്റെ ആ ആ നിലയിലുള്ള ഒരു സൗഖ്യദായകമായ കരം തന്നെ സ്പർശിച്ചു, തന്നെ രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു. നാം എത്രയോ വട്ടം ഇത് അനുഭവിച്ചിട്ടുണ്ട്, പക്ഷെ നാം പലപ്പോഴും അത് മറന്നുപോകുന്നു. നാം ഇപ്പോഴും രോഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കർത്താവുണ്ടെന്നുള്ളതല്ല നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നത്, ഇന്നിടത്ത് ഇന്ന ഡോക്ടർ ഉണ്ടെന്നാണ് പലപ്പോഴും പെട്ടെന്ന് ഓർക്കുന്നത്. പ്രിയമുള്ളവര്, യഹോവയെ റാഫയായിട്ട് നമ്മൾ രുചിച്ചറിയണം. 23-ാം സങ്കീർത്തനത്തിലേക്ക് വരിക. യഹോവ റാഫ എന്നുള്ള ആ പ്രത്യക്ഷത നമുക്ക് എവിടെയാണ് കാണാനായിട്ട് കഴിയുന്നത്? എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, ഹി റിസ്റ്റോർസ് മൈ സോൾ എന്ന് പറയുന്ന ആ ഭാഗം. അവിടെ എന്താ? അവിടെ ആരോഗ്യമില്ലായ്മ എന്ന് പറയുന്നത് നമ്മുടെ നോർമലായ കാര്യത്തിൽ നിന്നുള്ള ഒരു വ്യത്യാസമാണ് അനാരോഗ്യം. അതിനെ മരുന്ന് കൊണ്ട് എന്താ ചെയ്യുന്നത്? അതിനെ നോർമൽസിയിൽ ആ പഴയ നിലയിലേക്ക്, ആ നിലവിലുണ്ടായിരുന്ന നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതാണ്. അതാണ് ഇവിടെ പറയുന്നത്, എന്റെ പ്രാണനെ അവനെന്ത് ചെയ്യുന്നു? റിസ്റ്റോർ ചെയ്യുന്നു. അവനെന്ത് ചെയ്യുന്നു? പുനഃസ്ഥാപിക്കുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തണുപ്പിക്കുന്നു എന്ന മലയാളത്തിലെ ഒരു പരിഭാഷയിൽ ഉണ്ടെങ്കിലും അതിനെ പുനഃസ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ആരോഗ്യമാണ് അവിടെ. അത് കേവലം ശരീരത്തിന്റെ മാത്രമല്ല, പ്രാണന്റെയും ആരോഗ്യം യഹോവ റാഫ ആയിട്ട് ദാവീദ് ഇവിടെ തിരിച്ചറിയുകയാണ്. യഹോവ റാഫ എന്നുള്ള വാക്കാണ്, അതാണ് അവിടെ അവിടെ ആ വരികളില് അടക്കം ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നോക്കുക, നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ, യഹോവ ഈരേ എന്ന് നമ്മൾ ദൈവത്തെ കണ്ടു, യഹോവ ഷാലോ എന്ന് നമ്മൾ ദൈവത്തെ കണ്ടു, യഹോവ റാഫ എന്ന് നമ്മൾ ദൈവത്തെ കണ്ടു. ഈ വചനങ്ങളൊക്കെയും പലപ്പോഴും പലർക്കും പരിചിതമായ വചനങ്ങളാണ്. എന്നാൽ ദൈവത്തിന്റെ മറ്റൊരു വാക്ക് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് യിരെമ്യാവിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ രണ്ട് വാക്യങ്ങൾ നമുക്ക് യഹോവയുടെ മറ്റൊരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. യിരെമ്യാവിന്റെ പുസ്തകം 23-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം, അവന്റെ കാലത്ത് യഹൂദ അനുഷ്ഠിക്കപ്പെടും, ഇസ്രായേൽ നിർഭയമായി വസിക്കും. അവന് യഹോവ നമ്മുടെ നീതി, യഹോവ നമ്മുടെ നീതി, ദ ലോർഡ് അവർ റൈറ്റസ്നെസ്, യഹോവ സിക്കിന്യു എന്ന് പറയുന്ന ഒരു പ്രത്യേക വാക്കാണ് നമ്മൾ അവിടെ കാണുന്നത്. അവൻ നമ്മുടെ എന്താണ്? അവൻ നമ്മുടെ നീതിയാണ്. യഹോവ ഷാലോം അത് നമുക്കറിയാം, യഹോവ റാഫ നമുക്കറിയാം, യഹോവ സിക്കിന്യു എന്നുള്ള വാക്കാണ് യഹോവ നമ്മുടെ നീതി എന്ന് ഇവിടെ കാണുന്നു. നമ്മുടെ നീതിയാണ്, നമ്മുടെ റൈറ്റസ്നെസ് ആണ്. നീതി എന്ന് പറഞ്ഞാൽ എന്താ? നീതി എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ നീതിയായിട്ട് ആ നിലയിലായിത്തീരുന്നതിനെ കുറിച്ച് ഒന്ന് കൊരിന്ത്യരില് നമ്മൾ വാക്യങ്ങൾ കാണുന്നുണ്ട്. നമുക്ക് ഇവിടെ തന്നെ ഈ പഴയ നിയമത്തിൽ യിരെമ്യാവിൽ തന്നെ വേറൊരു വാക്യം നമുക്ക് നോക്കാം. യിരെമ്യാവിന്റെ പുസ്തകം 33:13 അതിന്റെ 16-ാമത്തെ വാക്യത്തിലും ആ ദൈവത്തെ നമ്മൾ കാണുന്നത്, യെരിശലേം നിർഭയമായി വസിക്കും, അതിന് യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും. യഹോവ നീതി നോക്കുക, നമ്മൾ ഈ ഈ ദൈവത്തിന്റെ ഈ പേരുകൾ വരുന്ന ആ പശ്ചാത്തലം നിങ്ങൾ ഭവനങ്ങളിൽ പോയി വായിച്ചു നോക്കുക. തീർച്ചയായിട്ടും ഇസ്രായേൽ മക്കള് ദൈവത്താൽ ഒരു നീതീകരണവും ലഭിക്കാതെ ആ നിലയിൽ ദൈവത്തെ വിട്ടുപോയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് യിരെമ്യാവ് പ്രവചിക്കുന്നത്. ആ യിരെമ്യാവ് പ്രവചിക്കുമ്പോൾ ആ ജനത്തിന് ആവശ്യമുള്ളത്, അന്നേരം അവർക്ക് ആവശ്യമായിട്ടുള്ള ദൈവത്തിന്റെ നീതിയാണ്. അതുകൊണ്ട് യിരെമ്യാവ് ദൈവത്തെ നീതിയായിട്ട്, യഹോവ എന്റെ നീതി എന്നുള്ള നിലയിൽ അവരെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. യിരെമ്യാവിന്റെ പുസ്തകത്തില് നാം രണ്ട് വാക്യങ്ങളാണ് കണ്ടത്, ദൈവത്തെ നമ്മുടെ നീതിയായിട്ട് നമ്മൾ കാണാം. പലരും പലപ്പോഴും ദൈവം നമ്മളെ നീതീകരിക്കുന്ന ആ ദൈവമാണ്, അവിടുന്ന് നമ്മളെ ആ നിലയില് അവിടുന്ന് നമ്മളെ ആ നിലയില് നീതീകരിക്കുക. നീതീകരിക്കുക എന്ന് പറയുന്ന വാക്ക് നമ്മൾ പുതിയ നിയമ സത്യങ്ങളുമായിട്ട് ചേർത്ത് വരുമ്പോ രണ്ട് വാക്കുകളാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഒന്ന്, യഹോവ നീതീകരിക്കുന്ന എന്ന് പറയുമ്പോൾ ജസ്റ്റിഫൈ ചെയ്യുന്ന കാര്യമാണ് ഇവിടെ പ്രാഥമികമായിട്ട് വരുന്നത്, ജസ്റ്റിഫൈ ചെയ്യുക. മറ്റൊരു വാക്കെന്ന് പറയുന്നത് സാങ്ക്ടിഫൈ എന്ന് പറയുന്നതാണ്, അത് വിശുദ്ധീകരണമാണ്. ഇവിടെ ഇതാ ദൈവത്തെ നീതീകരണമായിട്ട് തിരിച്ചറിഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്കിതിന്റെ പ്രസക്തി എന്താ? നമ്മളെ സംബന്ധിച്ച് നമ്മൾ ദൈവസന്നിധി വരുമ്പോൾ പലപ്പോഴും നമ്മുടെ മുഖം വാടിപ്പോകുന്നത് എന്താണ്? കഴിഞ്ഞ കാലങ്ങളില് ദൈവം നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും അവിടുന്ന് ഇപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കുറ്റങ്ങളെ കുറിച്ചുള്ള ഒരു ഹാങ് ഓവർ കൊണ്ടാണ് ദൈവസന്നിധിയിൽ നമുക്ക് പലപ്പോഴും ഒരു പ്രാഗൽഭ്യമില്ലാതെ ഇരിക്കുന്നത്. അങ്ങനെയുള്ള ആരെങ്കിലും ചെറുപ്പക്കാരും ഇവിടെ ഉണ്ടെങ്കിൽ, യഹോവയെ ഞാൻ ഒരു പുതിയ തലത്തിൽ പരിചയപ്പെടുത്തട്ടെ, യഹോവ നീതിയാണ്, നീതിയാണ്. ഒന്ന് കൊരിന്ത്യരില് നമ്മൾ പറഞ്ഞ ആ വാക്യത്തിലേക്ക് കടന്നു വരാം. ഒന്ന് കൊരിന്ത്യർ 1-ാമധ്യായം അതിന്റെ 30-ാമത്തെ വാക്യത്തിൽ നോക്കുക, കർത്താവായ യേശു ക്രിസ്തുവിനെ ഏതെല്ലാം നിലയിലെ പരിചയപ്പെടുത്തുന്നു. ഒന്ന് കൊരിന്ത്യർ 1:30, ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നിരിക്കുന്നു. കർത്താവ് നമുക്ക് എന്തായി തീർന്നു? കർത്താവ് തന്നെ നമ്മുടെ നീതിയായി തീർന്നു, കർത്താവ് തന്നെ നമ്മുടെ ജസ്റ്റിഫിക്കേഷനായി തീർന്നു. പ്രിയമുള്ളവരെ, ജസ്റ്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ നിമിഷം വരെ നീ ദൈവസന്നിധിയെ അനുഗമിച്ച എല്ലാ കാര്യങ്ങളിലും ദൈവം അതിനെ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു, അതിനെക്കുറിച്ച് ദൈവം ഓർക്കുന്നില്ല, നീയും അത് ഓർത്തിരിക്കേണ്ട കാര്യമില്ല. യിരെമ്യാവ് ആ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ആ നിലയിലുള്ള ആ നിലയില് ക്ഷമിക്കുന്ന ശക്തിയെക്കുറിച്ച് ബോധ്യമില്ലാത്ത ജനത്തെ പരിചയപ്പെടുത്തുകയാണ്, യഹോവ സിക്കിന്യു എന്ന് പരിചയപ്പെടുത്തുകയാണ്, യഹോവ നീതി എന്ന് പരിചയപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ആ നിലയിലെ കർത്താവിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ആരെങ്കിലും ദൈവത്തിന്റെ ക്ഷമാദായകമായ ശക്തിയെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ, അതിനെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, അതിനെ ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ, അതിന്റെ ആഴങ്ങളിലേക്ക് കടന്നിട്ടില്ലെങ്കിൽ, യിരെമ്യാവ് പറഞ്ഞ ഈ രണ്ട് വചനങ്ങൾ, യഹോവ എന്റെ നീതി എന്ന് നമുക്ക് തിരിച്ചറിയാം, ദൈവത്തെ ആ നിലയില് രുചിച്ചറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് വളരെ വേഗത്തിൽ നമുക്ക് കടന്നു പോകാം. നമുക്ക് ദൈവത്തിന്റെ മറ്റൊരു പേര് ഹേസ്കേലിന്റെ പുസ്തകം 48-ാം അധ്യായത്തിലാണ് കാണുന്നത്. ഹേസ്കേലിന്റെ പുസ്തകം 48-ാമത്തെ അധ്യായത്തിൽ ആ അധ്യായം എന്ന് പറയുന്നത് ആ ഹേസ്കേലിന്റെ നീണ്ട ആ പ്രവചനങ്ങൾ അവസാനിക്കുന്ന അധ്യായമാണ്. അതിന്റെ ഒടുവിലത്തെ വചനം, ഏറ്റവും ഒടുവിലത്തെ വചനം, 35-ാമത്തെ വചനം, അന്ന് മുതൽ നഗരത്തിന് യഹോവ ശമ്മ, യഹോവ അവിടെ എന്ന പേരാണ്. പ്രിയമുള്ളവരെ, യഹോവ ശമ്മ, യഹോവ അവിടെ ഉണ്ട്, യഹോവ അവിടെ ഉണ്ട്. യഹോവ ശമ്മ, യഹോവ അവിടെയുണ്ട്. ദൈവത്തെ ആ കാര്യത്തിൽ ആ നിലയിൽ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? യഹോവ അവിടെയുണ്ട്. നമ്മളൊരു പ്രയാസത്തിലേക്ക്, ഒരു ഭീതിജനകമായ ഒരു രംഗത്തിലേക്ക് ചെല്ലുമ്പോൾ ദൈവം അവിടെ ഓൾറെഡി അവിടെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഏറ്റവും പഴയ നിയമത്തിലെ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന ഒരു രംഗം ഏതാ? ഞാൻ പലപ്പോഴും നോഹയുടെ പെട്ടകത്തെ കുറിച്ചാണ് ഭീതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താ, അവൻ മാത്രമേ ഉള്ള ഒരു മനുഷ്യനായിട്ട്, നോഹയുടെ പെട്ടകത്തിൽ നിറയെ മൃഗങ്ങളുമൊക്കെ ഉണ്ട്. നോഹ ആ പെട്ടകത്തിലോട്ട് അങ്ങോട്ട് കയറി ചെല്ലുന്നു. അവിടെ നമുക്കിപ്പോൾ സമയമില്ല. ആ ഭാഗത്ത് ദൈവം അവനോട് പറയുന്നത്, ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇംഗ്ലീഷ് ബൈബിളിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ദൈവം നോഹയെ വിളിക്കുന്നത് കം എന്നാണ്. കം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഗോ എന്നല്ല പറയുന്നത്. ദൈവം നോഹ പെട്ടകത്തിൽ കയറുന്നതിന് മുമ്പ് ദൈവം എവിടെ കയറി? പെട്ടകത്തിലുണ്ട്. എന്നിട്ട് പറയുക, വാ ഇങ്ങോട്ട്, വാ ഇനി അകത്ത് കയറ. സഹോദരി, നീ ഭീകരകമായ ഒരു രംഗത്തേക്ക് കടക്കുമ്പം നിന്റെ മനസ്സിൽ ഇതുണ്ടാവണം. എന്താ, ദൈവം ഓൾറെഡി അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. നിന്നോട് അങ്ങോട്ട് പോകാനല്ല പറഞ്ഞത്, അങ്ങോട്ട് വരാനാ പറഞ്ഞത്. കാരണം ദൈവം അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അതാണ് യഹോവ അവിടെ, യഹോവ അവിടെ. ഇത് പറയുന്ന ആ പശ്ചാത്തലം നിങ്ങൾ ഓർക്കണം. എസ്കെയിലെ താനൊരു വലിയ നദിയെ കുറിച്ച് ഉള്ള കാഴ്ച കണ്ടത് 47-ാമത്തെ അധ്യായത്തിലാണ്. 48-ാമത്തെ അധ്യായത്തിൽ അവർക്ക് പല സ്ഥലങ്ങളെ വിഭജിച്ചു കൊടുക്കുകയാണ്. അവിടെ ഇസ്രായേൽ മക്കള് കുലംകുലമായും ദേശദേശമായിട്ടും പാർക്കുന്നതിനിടയില് യഹോവയുടെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ളത് താന് അവിടെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യും. ഇത് രണ്ടും നമ്മളിപ്പോ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ 23-ാം സങ്കീർത്തനത്തിൽ എവിടെയൊക്കെയാണ് നമ്മൾ കാണുന്നത്? യഹോവ എന്റെ നീതി എന്ന് പറയുന്നത് 3-ാമത്തെ വാക്യത്തിൽ കാണുന്നു. തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. യഹോവ അവിടെ ഉണ്ട് എന്നുള്ളതോ അത് 4-ാമത്തെ വാക്യത്തിൽ കൂടെ നമ്മൾ കാണുന്നു. കൂരുകൾ താഴ്വരിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ അവിടെ ഇരിക്കുന്നുവല്ലോ. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്ന രണ്ട് കാര്യങ്ങളും ഈ രണ്ട് വാക്യങ്ങളിൽ കാണാം. യഹോവ എന്റെ നീതി, അവൻ എന്റെ നീതിപാതകളിൽ നടത്തുന്നു, അവൻ അവിടെ ഉണ്ട് എന്നുള്ളത് കൂരുകൾ താഴ്വരയാണ്. കൂരുകൾ താഴ്വരയിലേക്ക് കടക്കുമ്പോൾ അവിടെ ആരുണ്ട്? യഹോവ അവിടെ ഉണ്ട്. യഹോവ ശമ്മ, യഹോവ ശമ്മ, യഹോവ അവിടെ ഉണ്ട്. അതാണ് ദൈവത്തിന്റെ മറ്റൊരു പേര്. നമുക്ക് യഹോവ നിസ്സി എന്നൊരു പേര്, യഹോവ എന്റെ കൊടി എന്നുള്ളത് അതും നമുക്ക് കാണാനായിട്ട് കഴിയും. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലേക്ക്, നാം 15-16 അധ്യായങ്ങൾ മുമ്പേ കണ്ടല്ലോ. 17-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ ഇതാ അതിന്റെ 15-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 17:15, പിന്നെ മോശ ഒരു യാഗപീഠം പണിത് അതിനെ യഹോവ നിസ്സി, യഹോവ എന്റെ കൊടി എന്ന പേരിട്ടു. യഹോവ എന്റെ നിസ്സി. ആ രംഗം നിങ്ങൾ ഓർക്കണം. അമാലേക്കുമായിട്ടുള്ള യുദ്ധമാണ്. ആ യുദ്ധത്തിന്റെ ഘട്ടത്തിൽ മോശയും താനെ കൈ ഉയർത്തി നിൽക്കുന്നു. അഹരോനും ഹൂരും അപ്പുറത്ത് നിൽപ്പുണ്ട്. അവര് കൈ ഉയർത്തി ആ നിലയിൽ നിൽക്കുമ്പം ഇതാ ഇസ്രായേൽ മക്കൾ ജയിക്കൂ, അമാലേക്ക് തോറ്റുപോകും. കൈ താഴ്ത്തിയിടുമ്പോഴോ അമാലേക്ക് ജയിക്കും, ഇസ്രായേൽ മക്കൾ തോറ്റുപോകും. ഇതറിയാവുന്നത് കൊണ്ട് മോശയുടെ കൈ എപ്പോഴും ഉയർന്നിരിക്കാൻ വേണ്ടി അഹരോനും ഹൂരും അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് അവന്റെ കൈ താങ്ങി സൂര്യൻ അസ്തമിക്കുന്നവരെ ആ കൈ അങ്ങനെ ഉയർന്നിരുന്നു. ഓ, ശത്രുക്കളുടെ മുമ്പാകെ ദൈവത്തിന്റെ വിജയക്കൊടി പോലെ മോശയുടെ കരങ്ങളെ ഉയർന്നിരുന്നു. ഒരു കൊടി എപ്പോഴും എന്താ ചെയ്യുന്നത്? അത് ഉയർന്നിരിക്കും, ഉയർന്നിരിക്കും. പ്രിയമുള്ളവരെ, ഇവിടെ മോശയുടെ ആ കരങ്ങൾ ഉയർന്നിരുന്നപ്പോൾ യഹോവ എന്റെ കൊടി, യഹോവ നിസ്സി എന്നുള്ളത് പ്രഖ്യാപിക്കുകയായിരുന്നു. 15-ാമത്തെ വാക്യം, മോശ യാഗപീഠം പണിത് ആ ജയം നേടിയെടുത്ത് യഹോവ നിസ്സി, യഹോവ എന്റെ കൊടി എന്ന് പേരിട്ടു. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയമില്ലാത്ത രംഗങ്ങളിൽ യഹോവയെ നിസ്സിയായിട്ട് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? പലരും ക്രിസ്ത്യ ജീവിതത്തിലേക്ക് വന്നു, 15 വർഷമായി, 25 വർഷമായി, പല കാര്യത്തിലും വിജയമില്ലെങ്കിലും പല കാര്യങ്ങളിലും, കൊച്ചു കാര്യങ്ങളിലും തോറ്റു പോവുക. വലിയ ശക്തന്മാരായ ആളുകള്, വലിയ ആളുകളാ, പക്ഷെ അവർ നടന്ന് തെന്നി അടിച്ച് വീഴും. ചെന്ന് നോക്കുമ്പോ എന്തെല്ലാം തെന്നിയത്? ഒരു പഴത്തൊലിയെ ചവിട്ടിയായി ഈ വലിയ മനുഷ്യൻ തെന്നിക്കിടക്കുന്നത്, രണ്ട് ഈ വീട് കിടക്കുന്നത്. കോപം, അല്ലെങ്കിൽ ഒരു കൊച്ചു കാര്യം, അല്ലെങ്കിൽ ഒരു നീരസം, ഇങ്ങനെ ഒരു കാര്യത്തെ ചവിട്ടിയാണ് ഈ മഹാനായ മനുഷ്യൻ ദണ്ഡി കിടക്കുന്നത്. സഹോദര സൗരി, എനിക്ക് നിനക്കൊന്നും സംഭവിക്കരുത്. നമുക്ക് ഈ കാര്യങ്ങളുടെ മേലെല്ലാം ജയം വേണം. യഹോവ എന്റെ നിസ്സി. കുഞ്ഞെ, നിനക്കിപ്പോഴത് നിന്റെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിലും നീ ധൈര്യത്തോടെ പറയുക, യഹോവേന്റെ നിശി തന്നെയാണ്, യഹോവേന്റെ കൊടിയാണ്, ശത്രുക്കളുടെ പക്ഷത്തിൽ അവന് വീർന്നൊടുക്കുന്നവനാണ്. 23 സങ്കീർത്തനത്തിലേക്ക് നാം ചിന്തിച്ച വാക്യത്തിലേക്ക് കടന്നു വരുമ്പോ, ആ സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എന്ന് പറയുന്നിടത്ത് യഹോവ നിസി എന്നുള്ള ദൈവത്തിന്റെ പേര് അവിടെ നമുക്ക് ആ വരികൾക്കിടയിലൂടെ വായിക്കാനായിട്ട് കഴിയും. ഞാന് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ദൈവത്തിന്റെ മറ്റൊരു പേര് നമ്മൾ കാണുന്നുണ്ട് പുറപ്പാട് പുസ്തകം അതിന്റെ 31 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ 7 ഒരു പേര്. പന്ത്രണ്ടാമത്തെ വാക്യം 31:12, നിങ്ങൾ എന്റെ ശബത്തുകളെ ആചരിക്കണം, ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. യഹോവ മെക്കദിസ്കീസീൻ എന്ന് പറയുന്ന ഒരു വാക്കാണ് നാം മൂലഭാഷയിൽ കാണുന്നത്. യഹോവ എന്ത് ചെയ്യും? അവിടുന്ന് സാങ്ക്ടിഫൈ ചെയ്യും, അവിടുന്ന് ശുദ്ധീകരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ദൈവം നീതീകരിക്കുന്നവൻ മാത്രമല്ല, ജസ്റ്റിഫൈ ചെയ്യുന്നവൻ മാത്രമല്ല, വിശുദ്ധീകരിക്കുന്നവനുമാണ്. നീതീകരണവും വിശുദ്ധീകരണവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ജസ്റ്റിഫിക്കേഷനും സാങ്ക്ടിഫിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. വിശുദ്ധീകരണമോ നമ്മൾ ദിനംതോറും കർത്താവിനെ കണ്ടതിന് ശേഷം മുന്നോട്ട് പോകുന്ന ആ ജീവിതത്തിൽ നാം കർത്താവിന്റെ വിശുദ്ധിയോട് ചേർന്ന് നാൾതോറും നമ്മൾ ആ നിലയിൽ അവന്റെ സ്വരൂപത്തോട് അനുരൂപരായി മുന്നോട്ട് നടക്കുന്ന ഒരു കാര്യമാണ് വിശുദ്ധീകരണം. ഈ കാര്യം പറയുമ്പോൾ പലർക്കും പേടിയാ, അയ്യോ ഞങ്ങളെ കൊണ്ട് ഒക്കുകയില്ല, എന്തുകൊണ്ടാണ് സഹോദര സഹോദരി നിന്നെ കൊണ്ട് അത് ഒക്കുകയില്ല എന്ന് നീ ചിന്തിക്കുന്നത്? നീ നിന്റെ ശക്തിയിൽ അത് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാ. മറിച്ച് യഹോവ എന്റെ വിശുദ്ധീകരണം, ഞാൻ നിന്നെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു എന്നുള്ള നിലയിലെ കർത്താവിനെ തിരിച്ചറിഞ്ഞാൽ, ദ ലോർഡ് ഹു സാങ്ക്ടിഫൈസ് മീ, എന്നെ ശുദ്ധീകരിക്കുന്നവൻ എന്റെ യഹോവയാകുന്നു. അതിനായിട്ടുള്ള ഒരു ഇച്ഛ ഫിലിപ്പിയർ ലേഖനത്തിൽ നമ്മൾ അത് കാണുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ദൈവം അത് ശുദ്ധീകരിക്കുന്നത്? അതിനുള്ള ഇച്ഛ തന്നത് ദൈവമാണ്, അതിനായിട്ട് വിശുദ്ധിയിൽ ജീവിപ്പാനായിട്ടുള്ള ആ പ്രവൃത്തി തന്നതും ദൈവമാണ്. ദൈവമാണ് ശുദ്ധീകരിക്കുന്നത്. പലരുടെയും ചിന്ത, ദൈവം ആ നിലയിലെ ജസ്റ്റിഫൈ ചെയ്യുന്നവനാണ്, ദൈവം ആ നിലയില് നീതീകരിക്കുന്നത് ദൈവം ചെയ്യുന്നു, വിശുദ്ധീകരിക്കുന്നത് നമ്മൾ ചെയ്യണം. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് പലർക്കും അതൊരു ഒരു ഭാരപ്പെടുത്തുന്ന കാര്യമായിരിക്കുന്നത്. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് ചേർന്ന് ദൈവമേ എനിക്ക് വിശുദ്ധമായിട്ട് ജീവിക്കാൻ കഴിയില്ല, നീ തന്നെ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ ചാരി നിൽക്കാമെങ്കിൽ വിശുദ്ധീകരണമായ ഒരു ജീവിതത്തിനായിട്ടുള്ള ഇച്ഛയും പ്രവർത്തനത്തിനായിട്ടുള്ളതിനേക്കുള്ള അതിനായിട്ടുള്ള ബലവും ദൈവം തന്നെ തരും. ദൈവം അത് പൂർത്തിയാക്കിക്കൊള്ളും. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 1:30 നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ അവനിന്റെ നീതീകരണം മാത്രമല്ല വിശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയിട്ട് കർത്താവിനെ പറഞ്ഞിരിക്കുന്നത്. സഹോദര സഹോദരി, ഇതൊക്കെയും പുതിയ നിയമ പശ്ചാത്തലത്തിലാണ് നമുക്ക് കൂടുതൽ തിരിച്ചറിയാനായിട്ട് കഴിയുന്നത്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് രാവിലെ ദൈവത്തിന്റെ 7 വ്യത്യസ്തമായ പേരുകളെ കുറിച്ചാണ്, ദൈവത്തിന്റെ വളരെ പ്രാഥമികമായ 3 പേരുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതുകൂടാതെ സംയുക്ത നാമങ്ങള് യഹോവ എന്നതിനോട് ചേർത്തുള്ള 7 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. യഹോവ ഈരെയാണ്, അവിടുന്ന് അത് തരുന്നവനാണ്, പ്രൊവൈഡ് ചെയ്യുന്നവനാണ്. യഹോവ ശാലോമാണ്, യഹോവ സമാധാനമാണ്. യഹോവ റാഫയാണ്, യഹോവ സൗഖ്യമാക്കുന്നവനാണ്. യഹോവ സിദ്ദീഖിനിയും ആണ്, യഹോവ നമ്മുടെ നീതീകരണമാണ്, നമ്മളെ ജസ്റ്റിഫൈ ചെയ്യുന്നവനാണ്, നീതീകരിക്കുന്നവനാണ്. അതുപോലെ തന്നെ യഹോവ ശമ്മയാണ്, യഹോവ അവിടെ ഉണ്ട്. അതുപോലെ നമ്മളെ യഹോവയുടെ മറ്റൊരു പേര് യഹോവ നിസ്സി, 6 പേര് നമ്മൾ വായിച്ചു. ഒടുവിലായിട്ട് നമ്മൾ വായിച്ചത്, പ്രിയമുള്ളവരെ, യഹോവ നമ്മളെ ശുദ്ധീകരിക്കുന്നവൻ കൂടെയാണ്. യഹോവയുടെ ഈ പേരുകൾ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് ദൈവ മുമ്പാകെ പറയാം, കർത്താവെ എന്നെ സഹായിക്കണം, നിന്നെ ഈ നിലയിൽ എനിക്ക് മനസ്സിലാക്കണം, ഈ നിലയിലെല്ലാം നിന്നെ കൂടുതൽ തിരിച്ചറിയുന്നവനായിട്ട് അറിയുന്നവളായിട്ട് ആയിത്തീരണം. ഞാൻ ഒടുവിലായിട്ട് ഒരു വാക്യം കൂടെ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഉത്തമഗീതം 1 നിന്ന് ഒരു വാക്യം. ഉത്തമഗീതം 1 അതിന്റെ 3 വാക്യം, നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു. നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു. അതുകൊണ്ട് കന്യകമാർ നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിന്റെ നാമം, കർത്താവിന്റെ പേരുകളാണ്. ഈ പേരുകൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ അത് പകർന്ന തൈലം പോലെ ഇരിക്കുന്നു. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം പല നിലയിലും പ്രയോജനമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെ കർത്താവിനെ കന്യകമാർ കർത്താവിനെ സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവസന്നിധിയിൽ അത് പറയാമോ? 23-ാമത്തെ സങ്കീർത്തനത്തോട് ചേർന്നാണ് നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞത്. 23-ാമത്തെ സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ ഈ പേരുകളെല്ലാം ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. യഹോവ ഇടയനാകുന്നു മുട്ടുണ്ടാകയില്ല, യഹോവ ഈരയായിട്ട് നമ്മൾ അവിടെ കണ്ടു, സ്വസ്ഥതയുള്ള വെള്ളം യഹോവ ശാലവുമായിട്ട് കണ്ടു, ഓ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു എന്നുള്ളത് യഹോവ റാഫയായിട്ട് നമ്മൾ കണ്ടു, ദൈവം നീതീകരിക്കുന്നു എന്നുള്ളത് നീതിപാതകളിൽ നടത്തുന്നു എന്നുള്ളത് കണ്ടു, യഹോവ ശമ്മ എവിടെ യഹോവ അവിടെ ഉണ്ട് എന്നുള്ളത് കുരുതൽ താഴ്വരയിൽ കൂടെ നടന്നാലും കർത്താവ് അവിടെ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ എന്നുള്ളത് നമ്മൾ കണ്ടു, യഹോവ നിസ്സി യഹോവ കൊടി എന്നുള്ളത് ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എന്നുള്ളത് കണ്ടു, ഒടുവിലായിട്ട് യഹോവ നമ്മളെ ആ നിലയില് വിശുദ്ധീകരിക്കുന്നു എന്നുള്ളത് എന്റെ തലയെ എണ്ണ കൊണ്ട് അവൻ അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. ആ വരികൾക്കിടയില് നമുക്ക് കർത്താവ് ആ നിലയില് നമ്മളെ ശുദ്ധീകരിക്കുന്ന ആ ഒരു കാര്യം എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ആ കാലഘട്ടത്തിൽ എണ്ണ എന്തായിരുന്നു? അഭിഷേകം ചെയ്യുന്ന എണ്ണ പ്രത്യേകം വേർതിരിക്കപ്പെട്ടതായിരുന്നു, സാങ്ക്ടിഫൈ ചെയ്തതായിരുന്നു. വേർതിരിക്കപ്പെടുക, ശുദ്ധീകരണം എന്ന് പറയുന്നത് വേർതിരിക്കപ്പെടുകയാണ്, സെറ്റപ്പാർട്ടാണ്. അന്ന് അഭിഷേക തൈലം എന്ന് പറയുന്നത് സാധാരണ എണ്ണയല്ല, പ്രത്യേകമായിട്ട് വേർതിരിക്കപ്പെട്ട എണ്ണയായിരുന്നു. നോക്കുക, ഈ കർത്താവിന്റെ ഏഴ് പേരുകളും 23-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്താ നമ്മൾ രാവിലെ ദൈവസന്നിധിയിലെ ചിന്തിച്ചത്? ഇത് കേവലം പഴയ നിയമത്തിലെ ചില വാക്കുകൾ, ചില പേരുകൾ എന്നുള്ളതിനപ്പുറത്ത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് കർത്താവിനെ ഈ നിലകളിലെല്ലാം തിരിച്ചറിയണം. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് പറയാം, കർത്താവേ എന്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്. പക്ഷെ പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും മധ്യത്തില് കർത്താവേ ഞാൻ കരഞ്ഞ് നിലവിളിച്ചും ആ മോറിയാമലയുടെ കയറ്റം ഞാൻ കയറുമ്പോൾ മറുവശത്തുകൂടെ എന്റെ പ്രാർത്ഥന കേട്ട് യഹോവ ഈരയായിട്ടുള്ള നീയ് എന്റെ പ്രാർത്ഥനയുടെ മറുപടി അയക്കുന്നുണ്ടല്ലോ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് ഏതെല്ലാം നിലയില് നമുക്കവിടുന്ന് സമാധാനമായിരുന്നു, നമുക്ക് സൗഖ്യമാണ്, നമുക്ക് വിജയം തരുന്നവനാണ്, നമ്മളെ ശുദ്ധീകരിക്കുന്നവനാണ് കർത്താവ്, നമ്മളെ നീതീകരിക്കുന്നവനാണ് കർത്താവ്, ഓ ഭീകരമായ രംഗങ്ങളിൽ അവിടെ ഉള്ളവനാണ്. അവിടേക്ക് ചെല്ലാനായിട്ടല്ല പറയുന്നത്, കർത്താവ് ഓൾറെഡി അവിടെ ഉണ്ട്, ആ വരിക എന്ന് വിളിക്കുന്ന കർത്താവ്. ഈ നിലകളിലെല്ലാം ഉള്ള കർത്താവിന്റെ നാമം നമുക്ക് പകർന്ന തൈലം പോലെയുള്ളതാണ്. നമുക്ക് ദൈവത്തിന്റെ ഈ നിലയിലുള്ള കർത്താവ് നമുക്ക് ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം ഓർക്കുകയും പകർന്ന നാമം, പകർന്ന തൈലം പോലെ നിന്റെ നാമമായിരിക്കുന്നു. അതുകൊണ്ട് കന്യകമാർ എന്ത് ചെയ്യുന്നു? കന്യകമാർ അവനെ സ്നേഹിക്കുന്നു എന്നാണ് ഉത്തമഗീതത്തിൽ നമ്മൾ വായിക്കുന്നത്. നമ്മൾ കന്യകമാരാണ്. ഏതർത്ഥത്തിൽ? മണവാട്ടിയാണ്, കർത്താവിന്റെ കാന്തയാണ്. നമുക്ക് ഒരാളോടാണ് സ്നേഹബന്ധമുള്ളത്, കർത്താവായ യേശു ക്രിസ്തുവിനോട്. കർത്താവായ യേശു ക്രിസ്തുവിനോട് സ്നേഹബന്ധമുള്ളപ്പോൾ കർത്താവിനെ വിവിധ തലങ്ങളിൽ തിരിച്ചറിയാനായിട്ടും ആ സ്നേഹത്തിൽ വസിക്കാനായിട്ടും ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. ഒരു പെൺകുട്ടി അവൾ വിവാഹിതയായി, ആ ഭർത്താവിന് അവൾക്ക് സ്നേഹമാണ്, അവന്റെ ജീവിതത്തിന്റെ വിവിധ പ്രത്യേകത, വ്യക്തിത്വത്തിന്റെ വിവിധ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് ആ എന്റെ ഭർത്താവ് ഈ നിലയിലുമുള്ളവനാണല്ലോ ആ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് സ്നേഹിക്കുന്നത് പോലെ നമുക്ക് നമ്മുടെ കർത്താവിനെ അവന്റെ ഈ നാമങ്ങള് പകർന്ന തൈലം പോലെയുള്ള അവിടുത്തെ നാമങ്ങൾ തിരിച്ചറിഞ്ഞ് അതിന്റെ ആത്മീയമായ അർത്ഥങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അതിനെ കണ്ടെത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇത്രത്തോളം ഭാഗ്യം ദൈവം നമുക്ക് തന്നു. ഇത്ര നല്ലവനായ കർത്താവിനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് കർത്താവ് അവസരം തന്നല്ലോ. നമുക്കൊരു പാട്ടിന്റെ വരികൾ പാടാം. 151-ാമത്തെ പാട്ടാണെന്ന് തോന്നുന്നു. ഇത്ര നല്ലവനാ കർത്തനെ ഇക്കരയിൽ രൂപിച്ചറിയുവാൻ.